ദൈവത്തെ ഇരിപ്പാണ്ട കോണം എനിക്ക് ലഭിക്കാതെ ഒരു സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് പ്രസംഗിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത് പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം വാക്യം, അതിന്റെ എട്ടാം വാക്യവും പതിനൊന്നാം വാക്യവും വായിക്കാം. ഒരാൾ വേഗം വായിക്കാം, നിന്റെ നിന്നൊക്കെ വായിക്കാം. രണ്ട് പത്രോസ് ഒന്നാം വാക്യം, എന്റെ എട്ടാം വാക്യവും പതിനൊന്നാം വാക്യം ഒരാൾ വായിക്കാം.
ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിന് പരിജ്ഞാനം സംബന്ധിച്ച ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല.
ഇനി പതിനൊന്നാം വാക്യം,
നിങ്ങൾ ഒരു നാളിവിടെ ഓടിപ്പോകാതെ നമ്മുടെ കർത്താവായ യേശുവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
പ്രാർത്ഥിക്കട്ടെ. ഞാൻ പ്രശ്നങ്ങളുടെ സൗകര്യത്തിലാണ് ഈ വചനം നിന്ദ്യാത്മാവിനെ നിന്ദ്യാത്മാവിനെ എന്റെ പരിപാലനം പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ലഭിക്കുന്നു, കൃപയോടെ കേൾക്കുമെന്ന് ഞാൻ ഏ ലേഖനത്തിൽ നിന്ന് പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ ഈ ലേഖനവും വിശ്വാസികളുമായിട്ടുണ്ടായിരിക്കുന്ന ബന്ധത്തെ കുറിച്ചുകൂടെ എന്റെ വാക്ക് പറയാൻ താല്പര്യപ്പെടാറുണ്ട്. ക്രൈസ്തവരെ പൊതുവെയും ബന്ധക്കോത്തരായ ആളുകൾ പോലും കൂടുതൽ വായിച്ചുള്ള സങ്കീർത്തനമായിരിക്കുന്ന അവരുടെ പുസ്തകം എടുത്ത് തുറന്നു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനം വായിക്കേണ്ടതാണ്, 66 പുസ്തകവും ദൈവവിശ്വാസ്യമാണ്. എന്നാൽ ഞാൻ പറയാറുണ്ട്, ഒരു ക്രിസ്ത്യാനി കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ സങ്കീർത്തനം മാത്രം വായിച്ച് കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ ഏവിയത്തിലൂടെ ചെയ്യാണ്ട് ആഴ്ച ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയില്ല. സ്തോത്രം. ചിലപ്പോൾ നിങ്ങൾ 41 സങ്കീർത്തനം 10 വാക്യമായിരിക്കും ആവർത്തിച്ച് വായിക്കുന്നു വിചാരിച്ചു. പഴയ നിയമത്തിലെ ഒരു ഭക്തനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിനക്ക് ദയ തോന്നി എന്നെ ഒന്ന് സൗഖ്യമാക്കണം. എന്തിനാ? ഇരുത്തനോട് പകരം കിട്ടണം. ഇതാ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ പോയി കാണുകയും ചെയ്യും. എന്നാൽ പുതിയ നിയമത്തിന്റെ ആത്മാവ് അങ്ങനെയല്ല നമ്മോട് പറയുന്നത്. പത്രോസിന്റെ ഒന്നാം ലേഖനം 3:9 സകാരത്തിന് സകാരവും ദോഷത്തിന് ദോഷവും പകരം ചെയ്യാതെ അനുഗ്രഹത്തിന് പോയപ്പോൾ നാം വിളിക്കപ്പെട്ടിരിക്കയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കീ. ആമേൻ. അതിനാൽ ഞാൻ പ്രസംഗിക്കാറുണ്ട്, ദൈവമക്കൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും പ്രതികാരം ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ അവന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് രണ്ട് കൈ ഉയർത്തി നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോവുക. അങ്ങനെയായാൽ നാം അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും നാം അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന് രഹസ്യം നമ്മെ സഹായിച്ചാൽ നാമും സഹായിക്കും. നമ്മോട് പിണങ്ങിയ നാമും പിണങ്ങി. നമുക്ക് ദോഷം ചെയ്താൽ അവർ ദോഷം ചെയ്തേ തടഞ്ഞു. ഇതാണ് നാം അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത്. ഈ ലേഖനം എന്തിനു വേണ്ടി എഴുതി എന്ന് ചോദിച്ചാൽ വിശുദ്ധൻ ഇനിയും എങ്ങനെ വിശുദ്ധനായി തുടരുവാൻ കഴിയും അത് പഠിപ്പിക്കാൻ വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് ലേഖനം എഴുതിയത്, ഭാവികൾക്ക് വേണ്ടിയല്ല. അതിനാൽ വിശുദ്ധന്മാർ ഈ ലേഖനം വായിച്ച് അതിൽ പറയുന്നത് പോലെ ജീവിക്കുമെങ്കിൽ നമുക്ക് വിശുദ്ധരായി പിന്നെയും തുടരാൻ കഴിയും. ഇനിയും വായിച്ചാൽ വേറെ ഭാഗത്തേക്ക് വന്ന് വരട്ടെ. ഒന്നാമതായി ഇതാർക്ക് വേണ്ടി എഴുതി? 1 12 വാക്യവും, 12 വാക്യം വായിച്ചതാണ്, അതുകൊണ്ട് ഇനി 1 വാക്യം വായിക്കാം.
നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്.
ഇത് പാപികൾക്ക് എഴുതിയല്ല, പത്രോസിനും പൗലോസിനും ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരോടാണ് പത്രോസ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അതെ. രണ്ട് കാര്യമാണ് എനിക്കത് ഓർപ്പിക്കാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകയില്ല. ഈ ആത്മീയ കോളത്തിൽ അനേകര് ഇടറിയിട്ടുണ്ട്, ഇടറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? അത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 8 വാക്യത്തിന്റെ ആശയവും കൂടെ പറഞ്ഞിട്ട് രണ്ടുകൂടെ ഘടിപ്പിക്കാൻ പ്രസംഗിക്കാം. 8 വാക്യത്തിൽ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിഷ്ഫലന്മാരായിരിക്കും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നിങ്ങൾ ഫലം ഉള്ളവരായിരിക്കും. ആമേൻ. അഥവാ നിങ്ങൾ പ്രയോജനം ഉള്ളവരായിരിക്കും. പ്രയോജനപ്പെടാൻ താല്പര്യമില്ലാത്ത ആരും ലോകത്തിലില്ല. നല്ല ഫലമുള്ളവരായി തീരണമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് കഴിയുന്നില്ല?
നമുക്കുണ്ടായി വർദ്ധിക്കേണ്ടത് ഉണ്ടായിട്ട് വർദ്ധിച്ചതുമില്ല, അതുകൊണ്ട് സാധിക്കില്ല.
നമുക്കുണ്ടായിരിക്കേണ്ടത് ഉണ്ടാകുകയും അത് വർദ്ധിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായി ഫലം ഉള്ളവരായി തീരും. നിങ്ങൾ പ്രയോജനപ്പെടുകയും ചെയ്യും.
ഞാനിതിന് എതിരായി പ്രവർത്തിച്ചാലും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ഉണ്ടാകി വർദ്ധിക്കട്ടെ, നിങ്ങൾ പ്രയോജനപ്പെടാൻ പോവുകയാണ്.
പന്ത്രണ്ടാം ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പെടുത്തട്ടെ. എന്താ പന്ത്രണ്ടാം വാക്യം? ഇങ്ങനെ ചെയ്താൽ ഒരു നാളും ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത് വരെ ഇടറി പോകട്ടെ. പിന്നെ രണ്ട്,
നമ്മുടെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
അവിടെ ധാരാളം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തടസ്സവും കൂടാതെ കർത്താവിന്റെ രാജ്യത്തിൽ പോകാം. അമേൻ. രണ്ട് കാര്യമാണ് പത്രോസിന്റെ ആ വാക്യം കൊണ്ട് ദൈവജനത്തെ മനസ്സിലാക്കാനുള്ളത്. നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്, പലരും സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്. എന്നാൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നവരെ ഇടറിപ്പോകാതെ നിൽക്കാൻ എങ്ങനെ കഴിയും? അമേൻ. കർത്താവിന്റെ രാജ്യത്തിലേക്ക് ഒരു തടസ്സവും കൂടാതെ പോകാൻ എങ്ങനെ കഴിയും?
അമേൻ.
നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, അതുകൊണ്ട് കർത്താവ് നമ്മെ രക്ഷിച്ചത് കയ്യും കെട്ടി ഇരുന്നോളാനല്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ. ഏതെങ്കിലും ഒരു വിശ്വാസി വീണുപോയിട്ടുണ്ടെങ്കിൽ അതിന് രഹസ്യം, അവൻ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല, അതാണ് വീഴാൻ കാരണം. ചെയ്യേണ്ട കാര്യം ചെയ്യാതെ മുൻപോട്ട് പോയാൽ ഏത് മിടുക്കനായാലും ഇടറുകയും വീഴുകയും ചെയ്യും. അതിനാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ ആര് തെള്ളിയാലും നിന്ന് വീഴത്തില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യമാണ് അഞ്ചാം വാക്യം മുതലാണ് തുടരുന്നത്. ഏഴാം വാക്യം വരെ, അഞ്ചാം വാക്യം വരെ, ആ പ്രയോഗത്തിന്റെ ആശയം ഞാൻ ഒന്ന് പറയാം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കൂടെ താഴെ പറയുന്ന ഏഴ് കാര്യങ്ങൾ കൂടണം. അത് നിമിത്തം എന്ന ഒരു പദം ബൈബിളിൽ വായിച്ചാൽ അതിന്റെ നേരെ മുകളിലത്തെ വാക്യം വായിക്കും. എന്തോ കാര്യം പറഞ്ഞിട്ടാണ് ഇത് നിമിത്തം എന്ന് പറയുന്നത്. അതിനാൽ നാലാം വാക്യത്തിൽ അതിപ്രധാനമായ രണ്ട് കാര്യം അവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒന്ന്, വിലയേറിയതും അതിമഹത്വവുമായ വാക്യത്വങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട്. രണ്ട്, ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടവര് അവനെ സകല ഉത്സാഹം കഴിച്ച ചില കാര്യം ചെയ്യണം. ഇന്നിപ്പോ ഈ വാക്തത്വങ്ങളൊന്നും പ്രാപിക്കണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നോളാം. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഇരുന്നാൽ പോരാ. എന്തുകൊണ്ട്? മറ്റുള്ളവർക്കില്ലാത്ത വിലയേറിയ അതിബൗദ്ധമായ വാക്തത്വങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് വലിയ മഞ്ഞ് നിന്ന് കിടക്കുന്ന സമയത്ത് ഞാൻ ജോലിക്ക് താമസിച്ചിരുന്നു. 85 ജനുവരി ഞാൻ ഈ തണ്ടളികൾ ഒരു വലിയ പുറത്തുമൊക്കെ പറിച്ച് കിടക്കുമ്പോ വെളുപ്പം കാലത്ത് ആ മഞ്ഞ് വീണ് കിടക്കുന്ന റോഡിൽ കൂടെ ചെറുപ്പക്കാരായ സ്ത്രീപുരുഷന്മാരിങ്ങനെ പരക്കം പാഞ്ഞു പോകുന്നു. അടുത്ത സഭയിലാണ് ഞാൻ, എന്താ ഈ മഞ്ഞ് വീണ് തീർത്തും മഞ്ഞ് വീണ് കിടന്നിട്ടും തണുപ്പായിട്ടൊക്കെ അവർ പോകുന്നെന്ന് വെച്ചാൽ അടുത്ത വെള്ളിയാഴ്ച ഒരു നല്ല തുക അവർക്ക് പ്രതീക്ഷിക്കാൻ അറിയാവുന്നു. ഒരു വകയില്ലാത്തവർ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. രണ്ടുപേരും ഏഴാം ചേർന്ന വാക്യം നമുക്ക് അല്ലെങ്കിൽ കാണാൻ പറയാം. പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജനത്തിനെയും ആത്മാവിനെയും സകല കണ്ണോട്ടവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയും. എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധിയെ തികയ്ക്കണം? അനേക ആളുകൾക്ക് ഇത് അറിയാൻ പാടില്ല. എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് വിശുദ്ധിയെ തികയ്ക്കണം? ദൈവാത്മാവ് പറയുന്നു, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. അതിന്റെ മുകളിലത്തെ രണ്ട് വാക്യത്തിൽ ഏഴ് വാക്തത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധിയെ തികയ്ക്കണം. മറ്റൊരു സിഗരറ്റ് നോക്കി വലിച്ചുകൊണ്ട് ഇതിലെ നടക്കുമ്പോ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്തുകൊണ്ട് വിശുദ്ധനായി ജീവിക്കണം? അവർക്കില്ലാത്ത വിലയേറെ വാക്തത്വം നമുക്കുണ്ട്. അതുകൊണ്ട് അവരെ പോലെ ജീവിച്ചാൽ പോരാ. അവിടെ പറയുന്ന വാക്തത്വം വിവരിക്കാൻ അറിയാൻ സമയമില്ല. എവിടെയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കേണ്ടതിന് വേണ്ടി, ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കേണ്ടതിന് വേണ്ടി, ഞാൻ നിങ്ങളെ കൈക്കൊള്ളേണ്ടതിന് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കേണ്ടതിന് വേണ്ടി, നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കേണ്ടതിന് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് വേണ്ടി, നിങ്ങളെന്റെ ജനമായിരിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ വിശുദ്ധിയെ തികച്ചുകൊള്ളി. ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധിയെ തികയ്ക്കണം? ഇവിടെ പത്രോസ് പറയുന്നത് ആദോ നിമിത്തം
സകല ഉത്സവങ്ങൾ വെറുതെ അജ്ഞയുമായിരുന്നു സ്ഥാപിക്കാവുന്ന യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ദൈവരാജ്യം ബലാത്കാരികൾ ബലാത്കാരം ചെയ്ത് അതിനെ പിടിച്ചടക്കുന്ന ആത്മീയമായി ഉയർന്ന അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത് ഈ മക്കളൊക്കെയും അതിൻ്റെതായ വില അവർ കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടി അവർ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ കൂട്ടേണ്ടത് എന്തെല്ലാം? അതിന്റെ ഫൗണ്ടേഷൻ വിശ്വാസം. ഇനി വിശ്വാസം എന്തെന്നുള്ള ഒരു ചെറിയ വിശദീകരണം ഞാൻ പറയാം. എന്താണ് വിശ്വാസം? അവനവന്റെ വിശ്വാസത്തിന് ഈ ബൈബിളിൽ ഒരു സ്ഥാനവുമില്ല. പിന്നെ എന്താണ് വിശ്വാസം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഉപദേശത്തിനുള്ള വിശ്വാസം മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അവനവന്റെ വിശ്വാസമല്ല. ഇനി ഇതിന്റെ കൂടെ നമ്മൾ കൂട്ടേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഞാനെ പഠിപ്പിക്കുന്ന പോലെ തന്നെ പ്രസംഗിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വായിക്കുകയും കൂടെ ചെയ്യാം. എന്റെ സ്ഥിരം ജോലി 1951 പഠിപ്പിക്കാൻ തുടങ്ങിയാണ് ഹൈ സ്കൂളിൽ. ഈ അടുത്ത ചൊവ്വാഴ്ച പഠിപ്പിക്കാൻ പോകേണ്ടതാണ്. എന്നാൽ അടുത്ത ജൂലൈ 5 പഠിപ്പിക്കാൻ പോകും. അതുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. എന്താ കൂട്ടി നമുക്ക് നോക്കാം. ബൈബിൾ കാര്യം വിശ്വാസത്തിലൂടെ എന്താണ് കൂട്ടേണ്ടത്? വീര്യം. എനിക്ക് ആ തർജ്ജിമയോട് തീരെ ഇഷ്ടമില്ലാത്തതാണ്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന നമ്മൾ അങ്ങനെ വായിച്ചു. വിശ്വാസം ഉണ്ടായ ഉടനെ വീര്യം പ്രവർത്തിക്കാൻ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അവൻ തലകുത്തി വീണ് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. പ്രാരംഭ വിശ്വാസിച്ചുണ്ടെന്നവിടുത്തെ ചിലക്ക് തോന്നും. അപ്പോ സ്ഥലം പത്രോസം മരിച്ച കവികളെ ഉയർപ്പിച്ചില്ല. എനിക്കൊന്നും ഉയർമ്മിച്ചുകൂടാ. അതിനെ ആ സെറ്റ് വല്ല മാതം പിടിച്ച് തറഞ്ഞിറന്നില്ലേ? അവന്റെ കൈക്ക് പിടിച്ച് എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേറ്റില്ലേ? അങ്ങനൊക്കെ പോയി പല ആളുകളും ഇന്ന് വിശ്വാസമില്ലാത്ത കിടക്കുന്നു. അതിനാൽ വിശ്വാസത്തിന്റെ കൂടെ കൂട്ടുവാൻ പത്രോസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വീര്യമല്ല, ഇംഗ്ലീഷ് വഴികളിൽ തന്നെ വർച്യൂ എന്നൊരു പദമാണ് ഉപയോഗിച്ചത്. എന്നാൽ മാണിക്കത്തനാരൻ തർജ്ജമയിൽ നിന്ന് സുഹൃതം എന്ന് വായിക്കാൻ കഴിയും. ആകയാൽ വിശ്വാസത്തിന്റെ കൂടെ കൂട്ടാൻ ദൈവാത്മാ പറഞ്ഞിരിക്കുന്നത് വീര്യമല്ല, സുഹൃതം അഥവാ സൗരഭ്യം. കൊരിന്ത്യർക്കെതിരെ 2 രണ്ടാം പതിനാല് 15 വാക്യങ്ങൾ വായിക്കും. രക്ഷിക്കപ്പെടുന്നവരിടയിലും നശിക്കുന്നവരിടയിലും ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയാകുന്നു.
ഇത് നമ്മുടെ ജീവിതത്തിൽ എത്ര കൂട്ടിയാലും ഒരു ദോഷവും വരത്തില്ല. നമ്മളെ ഇവിടെ ദൈവമാക്കിയിരിക്കുന്നത് സ്തോത്രം.
സമയം 4:16 വാക്യം അടിസ്ഥാനമാക്കി 40 വർഷത്തിന് മുമ്പുള്ള വെന്തിക്കോസ്തുകാരെ കാത്തിരിക്കുകത്തിൽ പാടുമായിരുന്നു. ഞാൻ 43 വർഷത്തിന് മുമ്പാണ് രക്ഷിക്കപ്പെട്ടത് എന്നുള്ള കാത്തിരിക്കുകത്തിൽ പാടുന്ന പാട്ടുണ്ട്. പാട്ടിന്റെ വാചകം തന്നെയാണ്. ഞാൻ ഒരു പാട്ട് ഇതുവരെ തനിച്ച് പാടിയിട്ടില്ല. അതേ വെച്ച് അനേക പ്രസംഗം തനിച്ച് ചെയ്തതാണ്. അത് എഴുതിയിരിക്കുന്നത് തെന്നിക്കാറ്റ് വളരികാറ്റ് ഉണരുക, ഈ തോട്ടത്തിന്മേൽ വീശുക.
എന്തിനു വേണ്ടിയാണ് സൗരഭ്യം?
ഇതാ പ്രിയൻ വരുന്നു, കാണേ നിന്റെ സൗരഭ്യമുണ്ടോ എന്ന് നോക്കുവാൻ.
പ്രിയൻ ഇതാ ഈ തോട്ടമാകുന്ന സഭയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്.
നമുക്ക് ഉത്തമഗീതത്തിൽ വായിക്കുന്നതായിരിക്കും തോട്ടം ദൈവത്തിന്റെ സഭയെ കാണിക്കുന്നു. അവിടെ പറയുന്നതായിരിക്കുന്ന തെന്നിക്കാറ്റും വടതിക്കാറ്റും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അത് ഈ തോട്ടമാകുന്ന സഭയിൽ വീശാൻ പറയുന്നതിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ നമ്മൾ സൗരഭ്യം വീശാൻ.
നമ്മൾ ആത്മാവ് പ്രാപിച്ച് നമ്മുടെ മുട്ടെല്ലാം പൊട്ടിയാലും മറ്റുള്ളവർക്ക് ഒരു ഗുണവും നടത്തില്ല. നമ്മൾ കുറച്ച് ദിവസം
എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്നുവോ, നിന്നെ സൗരഭ്യമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാ.
പഴയ പാട്ടറിയാം, അവധാനം കഴിഞ്ഞേ നിന്നിൽ സൗരഭ്യം ഉണ്ടോ എന്ന് നോക്കിടട്ടെ. അതിനായിരുന്നു അന്ന് ആത്മാവിനെ പ്രാപിച്ചത്.
ആകയാ ദൈവത്തിന്റെ ആത്മാവിനെ അറിയും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം നശിക്കുന്നവരിടയിലും രക്ഷിക്കപ്പെടുന്നവരിടയിലും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറണം.
അത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മാവിനെ പ്രാപിച്ചെന്ന് പറഞ്ഞായിരുന്നു വലിയ പ്രയോജനമുണ്ട്.
അമേൻ. ഞാൻ എന്റെ കൂടെ ഉള്ളൊരു വാക്യം കൂടെ ഒരുക്കി ചെന്ന്
പോലീസുകാരുടെ കയ്യിൽ നിന്ന് വിശ്വാസികളുടെ വേദപുസ്തകവും ചില കുറെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു.
മറുവാസ് പറഞ്ഞവരാണ്, ആത്മാവിന് സഭായോഗം നടത്തിയവരാണ്. എന്നാൽ സഭായോഗം അവസാനിച്ചപ്പോ ഞാൻ എന്റെ കൺകൊണ്ടായിരുന്നു
അങ്ങേ വാതിൽ മുതൽ പ്ലാറ്റ്ഫോം വരെ ചോര ഒടിയിരിക്കുന്നു. മറുവാസ് പറഞ്ഞേച്ച് ആരാധിച്ചവരാണ്.
ഈ മറുവാസയ്ക്ക് ഒരു വിലയും എന്റെ ദൈവം കൊടുക്കുക.
എന്നാൽ
നമ്മുടെ ജീവിതം
നശിക്കുന്നവരുടെയും രക്ഷിക്കപ്പെടുന്നവരുടെയും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസിയായി ഇരിക്കട്ടെ. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഇത് ആസ്വദിപ്പാൻ പുറത്തു നിൽക്കുന്ന അനേകര് ഇതിൽ അകത്തേക്ക് കയറി വരുവാൻ ഇടയായി.
ഇനിയും അതിന്റെ കൂടെ കൂട്ടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിജ്ഞാനം അഥവാ അറിവ്. എന്റെ ജനം പരിജ്ഞാനമില്ലായികയാൽ നശിച്ചു പോകുന്നു എന്ന് ഒരു വാക്യത്തിൽ ആത്മനിറവില്ല. ഞാൻ നിങ്ങളെ എല്ലാരേക്കാളും കൂടുതൽ അന്യഭാഷ പറയുന്നതാണ്. എന്നാൽ എന്റെ ജീവിതം ശരിയായിരിക്കുന്നു എന്നുള്ളതിന് മാനദണ്ഡം ഒരിക്കലും അന്യഭാഷയായിരിക്കില്ല. ഞാനും പറയുന്നതിനായ അഭിനമൻ സാർ, എം സി ജെക്ക് മുതലായവർ ചേർന്നൊരിക്കൽ ഒരു പാസ്വേ മുടക്കാനായി ഒരാളിനെ വിട്ട് വിളിച്ചുണ്ടോ? എല്ലാം മുടക്കി വിളിച്ചുണ്ടെന്ന പാസ്വേനോട് പറഞ്ഞു. അന്നയാൾ പറഞ്ഞ മറുവാസ കണക്കിലെടുത്തിരുന്നെങ്കിൽ ഇയാളെ മുടക്കാൻ നമുക്ക് ധൈര്യം തോന്നത്തില്ലായിരുന്നു. അതിനാൽ ആരുടെയും മറുവാസ അവൻ വിശുദ്ധനാണെന്ന് തെളിയിക്കുന്നതല്ല. ഇനി ഒരു പടി ഇവിടെ മുമ്പോട്ട് കയറിയാൽ പ്രവചനമായാലോ? അതുകൊണ്ട് ഇയാൾ വിശുദ്ധനാണെന്ന് അതേ അളക്കാനുള്ള അളവുകൾ ആരും ഉപയോഗിക്കുന്നു. ഏതാണ്ട് 1946 ആ കാലത്ത് നമ്മുടെ നാട്ടിൽ വർഷാന്തി യോഗം ഉണ്ടായിരുന്നു. ഞാനന്ന് വയൽ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയില്ല. ദേവലക്കര എന്ന പ്രദേശത്ത് ഒരു വർഷാന്തി യോഗത്തിന് വേണ്ടി രാത്രി ചെല്ലുമ്പോൾ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരി പ്രവചിക്കുക, ഞാനും വാസ്തവത്തിൽ പ്രവചനം കേട്ട് സന്തോഷിച്ചു. പിന്നെ മനസ്സിലായി, അവിവാഹിതയായ യുവതിയുടെ വയറ്റിൽ ഒരു ആൺകുട്ടി അപ്പോൾ കിടപ്പുണ്ടായിരുന്നു. ആകയാൽ ജീവിതം വിശുദ്ധമായിരിക്കുന്നുള്ളത് അളവുകോള്. ആരുടെയും മറുവാശയല്ല, ആരുടെയും പ്രവചനമല്ല, നിന്റെ ജീവിതം ജനത്തിന്റെ ഇടയിൽ ഒരു സൗരഭ്യമായി തീരുമാനതയായി തീരട്ടെ. അറിവ് പരിജ്ഞാനം അതിന് അനേക വാക്യങ്ങളൊക്കെ ഉണ്ട്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള അറിവാണ് പൗലോസനെ കത്ത് ധരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് അറിയുന്നു. ഈ അറിവാണ് ഒന്നുകൂടെ 40 5 പ്രാവശ്യമായിട്ട് കൊണ്ടിട്ടും കോലിനാൽ അടി കൊണ്ടിട്ടും പല പ്രാവശ്യം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടും കടലിലെയും കരയിലെയും ആപത്തും കള്ളന്മാരുടെ ആപത്തും കള്ള സഹോദരന്മാരുടെ ആപത്തും ഒക്കെ ഉണ്ടായിട്ട് മാർഗം വിട്ടുപോകാതെ നിൽക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ കൂടാരം അഴിഞ്ഞു പോയെന്ന് വരട്ടെ. എന്നാൽ ഇതിന് മീതെ ധരിപ്പാൻ സ്വർഗത്തിലൊരു കെട്ടിടം അത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ചിന്തയായിരുന്നു സ്തോത്രം. അവിടെയും ഞാൻ അധികം നിൽക്കണമെന്ന് വിചാരിക്കുന്നില്ല. അടുത്ത വാക്യത്തിലേക്ക് പിന്നെന്താ വായിക്കുന്നു? ഇന്ദ്രിയ ജയം. അതിന് ഞാൻ തമിഴായി ഇഷ്ടപ്പെടാറുണ്ട്. തമിഴ ബൈബിൾ കുറച്ച് വായിക്കാറുണ്ട്. മിക്കവാറും വാക്യം കറക്റ്റ് ചെയ്യാൻ ഞാൻ തമിഴാണ് ഉപയോഗിച്ചത്. ഇംഗ്ലീഷ് അത് അറിയാൻ പാടില്ലാത്തതാണ്. തമിഴിൽ പറയുന്ന ഇച്ഛയടക്കമല്ല. നല്ല വിശ്വാസിയാക്കുണ്ടായിരുന്നു. ജീവിതം വളരെ സുഖമായിരുന്നു. നില വരെ സൗരഭ്യമായിരുന്നു. വേദപുസ്തകത്തിലെ സകല വിഷയാക്ക് ശരിക്കറിയാം. നല്ല അറിവ് ഇച്ഛയടക്കമില്ലെങ്കിലോ? അടുത്ത ആഴ്ച സഹായത്തിനോട് വരങ്കിൽ. അതുകൊണ്ട് സെൽഫ് കൺട്രോൾ. ഈ വിശുദ്ധന് ഇച്ഛയടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയാൾ എന്നും ഏതൊരവസരവും വീണ് തകർന്നു പോകാം. അമേ. 2 കൊരിന്ത്യർ 10:5
അവയാൽ ഞങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി തോന്നുന്ന എല്ലാ ഉയർത്തിയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി.
അവ ഏതെങ്കിലും വിചാരമൊക്കെ ഇങ്ങോട്ട് ഉണ്ടായാൽ ഈ വിശുദ്ധന് അതിന്റെ പുറകെ പോകരുതാ. അതിനെ പിടിച്ചടക്കാനുള്ള കഴിവിയാത്രയോ? നമ്മുടെ ഈ തലമുണ്ടേ കൂടെ ഉയർന്നു വരുന്ന ആശയങ്ങളും താല്പര്യങ്ങളും ചിന്തകളും ക്രിസ്തുവിന്റെ വചനത്തിന് ആ പരിജ്ഞാനത്തിന് വിപരീതമാണെന്ന് തോന്നിയാൽ അതിനെ പിടിച്ചടക്കാൻ നമ്മൾ തന്നെ തയ്യാറായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച സഹായത്തിന്റെ രംഗിൽ പോകും സാധിച്ചില്ലെന്ന് വരാം. അനേക ആത്മീയന്മാർ തകർന്നു പോയിട്ടുള്ളത് അവരുടെ ഇച്ഛയെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി എന്ന് തോന്നുന്നു. നിങ്ങളെല്ലാം വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് ഞാൻ അതിനെ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര വിശുദ്ധനായാലും ഇവന്റെ അകത്തു നിന്നും ഉയരുന്ന എല്ലാ ചിന്തകളും പരിശുദ്ധമായിരിക്കണമെന്നില്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന ഏത് വിചാരത്തെയും പിടിച്ചടക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന് വേറെ ഉപദേശമാരെ ആരെയും വിളിക്കേണ്ട കാര്യം. ഏവേ ഡിയൽ മൂടി ഒരിക്കലും ഇങ്ങനെ ഇല്ല. എന്റെ തലയ്ക്ക് മീതെ അനേകം പക്ഷികൾ പറന്നു പോകാറുണ്ട്. ഈ പക്ഷികളൊന്നും പറക്കരുന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. ചെറിയ കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും. എന്റെ തലയെ കൂട് വെച്ച് മുട്ടയിടാൻ ഞാൻ സമ്മതിക്കും. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ആമേൻ. ഇതിന് പല ഉദാഹരണങ്ങളൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. എന്നാലും മതിയാവും തോന്നുന്നു. ദൈവമക്കളെ, നാം ഇവിടുന്ന് രൂപാന്തരപ്പെടുന്നത് വഴി നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമാണോ ഇല്ലയോന്ന് നിങ്ങൾ ചോദന ചെയ്ത് അതിനെ കീഴടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നിലനിൽക്കാൻ സാധ്യമല്ല. ഞാൻ അങ്ങനെയുള്ള അനേക ചെറുപ്പക്കാരെ, പ്രായമുള്ളവരെ ഈ ആഴ്ച കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ മുളക്കരയിൽ കണ്ണൻസ് പ്രസംഗിക്കാൻ പോയി. അവിടെ വിളിച്ചു പറയിപ്പിക്കാറുണ്ട്. ഒരു പാസ്റ്ററിന്റെ കൂടെ വിളിച്ചു പറഞ്ഞു. പക്ഷെങ്കിൽ കൂടെ നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കാര്യമുണ്ട്.
ആ കൺവെൻഷൻ തീരുന്നു വരെ ആരംഭിച്ചു വന്നു. സമർത്ഥനായതുകൊണ്ട് പഠിത്തം കഴിഞ്ഞ് ഉടനെ അങ്ങനെ സമയം കൊടുത്തു. കൊടുത്ത സഭയുടെ പേരൊന്നും ഞാൻ പറയാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അധികം താമസിയാതെ ഭാര്യയും പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് കത്തോലിക്ക സ്ത്രീയെ അടങ്ങിട്ടു. പ്രൈവറ്റ് സ്കൂൾ പഠിച്ചവനാണ്, അഭിഷേകം പ്രാപിച്ചവനാണ്, സഭാ ശുശ്രൂഷകനാണ്. കാരണം ക്രിസ്തുവിന്റെ പരിഷ്കാരത്തിന് വിപരീതമായി ഉയർന്നു വന്ന വിചാരങ്ങളെ കീഴടപ്പാൻ അവനെ കൊണ്ട് സാധിക്കാതെ പോയി. സ്തോത്രം. ഈ ചെറുപ്പക്കാരന്റെ ഭാര്യയെ ഞാൻ കാരായ്മയ സ്കൂളിൽ വെക്കേഷൻ സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ ഞാൻ റോഡിൽ വെച്ച് കണ്ടു. ഇവർ ചോദിച്ചു അവന്റെ കഥ വല്ലതും അറിയാവും. അവനിപ്പോൾ പെയിന്റ് അടിയാണെങ്കിൽ പൗലോസ് പ്രകാരം പറഞ്ഞു, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം കൊള്ളിരാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു, ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഓ, ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വീണ് പോകാവുന്ന ഒരു ലോകത്ത് നിൽക്കുന്നു. ആകയാൽ നമ്മൾ നല്ല സാക്ഷിയൊക്കെ പറഞ്ഞേച്ച് നാളെ കൊള്ളിരാത്തവൻ എന്നുള്ള പേര് സമ്പാദിപ്പറയാകും. അതിന്റെ ഗ്രീക്ക് വാക്കാണെങ്കിൽ അഡോക്സിമോസ്, അംഗീകാരം ലഭിക്കാത്ത, ഉപയോഗപ്രദമല്ലാത്ത, തിരസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നാളെ ഞാൻ ആകാതിരിക്കണമെങ്കിൽ എന്റെ കൺട്രോളിൽ ഈ ശരീരം നിൽക്കത്തില്ലെന്ന് കണ്ടാൽ ഇതിനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. അതിന് കല്ലും കൈ ഒന്നും പ്രയോഗിക്കണ്ട. എന്റെ അഭിപ്രായമാണെങ്കിൽ പൗലോസ് കുറച്ചു ദിവസം ദൈവത്തിന് തന്നെ ഇതിന് കാണും. വെള്ളം കുടിക്കുന്നില്ല വിചാരിച്ചതാണ്, ഭക്ഷണം കഴിക്കുന്നില്ല വിചാരിച്ചതാണ്. എന്നാലും വേണ്ടിയില്ല. കൊള്ളിലാത്ത പേര് ഈ ആത്മീയ കോളത്തിൽ സമ്പാദിക്കുന്ന പോലെ ഇത്ര പ്രയാസമുള്ളൊരു കാര്യം വേണമെങ്കിൽ ഇനി അതിന്റെ കൂടെ കൂട്ടേണ്ട കാര്യമാണ് നമ്മുടെ അടുത്ത വെച്ച് ഇതോടൊന്ന് സ്ഥിരത. ഇംഗ്ലീഷ് അറിയാവുന്നവരാണല്ലോ വിളിക്കുന്നവരെ. സ്ഥിരതയും തർജ്ജം ചെയ്യാവുന്ന പദമല്ല അവിടെ സഹിഷ്ണത എന്ന് തർജ്ജം ചെയ്യാവുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ആകയാൽ ഇച്ചയടക്കത്തിന്റെ പിന്നാലെ ആവശ്യമായിരിക്കുന്നത് സഹിഷ്ണതയാണ്. അമേ, ഈ സഹിഷ്ണത ഇവിടെ എന്ത് ഉദാഹരണം പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഉദാഹരണം പറയാൻ എനിക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട സഭായം കഴിഞ്ഞ് ഇക്കോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഏത്തവാഴ വല്ലവന്റെ എരുമ തിരുന്ന് കാണുമ്പോഴാണ് സഹിഷ്ണുതയുടെ ആവശ്യം. ഇനിയും ഇച്ചയടക്കവും ഇച്ചയടക്കത്തിന്റെയും സഹിഷ്ണുതയുടെ ആവശ്യകത ഞാൻ പറയാം. ഇച്ചയടക്കം നമ്മുടെ അകത്ത് ഉയരുന്ന അശുദ്ധമായ കാര്യങ്ങളെ കീഴടക്കുന്നു. എന്നാൽ സഹിഷ്ണുതയുടെ ആവശ്യം നമ്മെ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളെയും തരണം ചെയ്യാനാണ് സഹിഷ്ണുത. മേൽ പറയപ്പെട്ട യോഗ്യതയൊക്കെ ഉണ്ടെങ്കിലും തൃപ്തിപ്പെടേണ്ട കാര്യമില്ല. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. എബ്രായ 10:36 എന്ന് വായിപ്പാൻ കഴിയും. 5 തോന്നുന്നു, ദൈവേത്വം ചെയ്ത് വാക്യത്തെ നിവർത്തി പ്രാപിപ്പാൻ. നിങ്ങൾ 10 ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച് പഠിച്ചേച്ച് സത്യത്തിൽ നിവർത്തി പ്രാപിക്കണമെങ്കിൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ ദൈവം വരുത്തതായിരിക്കുന്ന വ്യത്യാസം. അപ്പൊ സഹിഷ്ണുതയ്ക്ക് 2 വശമുണ്ട്. ഒന്ന്, നമ്മെ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രതികൂലങ്ങളെയും എങ്ങനെ തരണം ചെയ്യാം, അതിന് സഹിഷ്ണുതയുണ്ടെങ്കിൽ സാധ്യമാണ്. എന്നെ പഠിപ്പിച്ച ഒരു സായി ഒരിക്കലും ഇങ്ങനെ പഠിപ്പിച്ചു, അദ്ദേഹം ഒരു നിലയിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു എഴുത്തിനോട് കിട്ടി വായിച്ചാൽ ഉടൻ ഒരു മറുപടി നിങ്ങൾ എഴുതരുത്. അഥവാ എഴുതിയാൽ ഒരു കാര്യം ചെയ്യണം, ദൈവയാന്ന് പോസ്റ്റ് ചെയ്യരുത്, അടുത്ത ദിവസം വീണ്ടും വായിക്കും. അങ്ങനെ ഒരാഴ്ച വരെയും വീണ്ടും വീണ്ടും വായിച്ചാൽ ആ എഴുത്ത് നിങ്ങൾ പിന്നെ കൊണ്ട് പോസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ പലരും ചെയ്യുന്നത് ഒരു എഴുത്തിനോട് വായിച്ചു നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ അത് കൊണ്ടെന്ന് കണ്ടാൽ അന്നേരം ഒരു മറുപടി അങ്ങെഴുതും.
അത് സഹിഷ്ണുതയില്ലാത്തതുകൊണ്ടാണെങ്കിൽ അത് കുറച്ച് സഹിഷ്ണുത നമുക്ക് കൂട്ടിക്കൊള്ളാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറൊരു സഹിഷ്ണുത, ലോകനെ പോലുള്ള പരീക്ഷ, രോഗമോ മരണമോ നഷ്ടമോ ഈ ദൈവമക്കൾക്ക് വരാം. ദൈവമക്കളായതുകൊണ്ട് ഈ ലോകത്തിൽ നഷ്ടമൊന്നും വരരുന്നാലും വിചാരിക്കും. നഷ്ടം വരാം, രോഗം വരാം, മക്കൾ ഒന്നിനു പിന്നാലെ ഒന്നാലും മരിച്ചെന്ന് വരാം, കന്നുകാലികൾക്ക് ചത്തുപോയി വരാം. എന്നാൽ അതെല്ലാം സഹിപ്പാൻ ഒരു കൃപയാണ് ദൈവമക്കൾക്ക് ആവശ്യം. അങ്ങനെയെങ്കിൽ പിന്നീട് ദൈവം വരുത്തുന്ന അവസാനം നമ്മൾ കണ്ട ദൈവത്തെ തുതിക്കുവാനിടയായിത്തീരും. മറ്റുള്ളവർക്കും ദൈവത്തെ തുതിക്കാനിടയായി. ഇനിയും അതിന് ശേഷം കൂട്ടേണ്ട കാര്യമാണ് എന്താ ഭക്തി. അത് ഈ മലയാളത്തെ തർജ്ജം ചെയ്താൽ അതിന്റെ തലം ഉള്ളിച്ചാണ് തർജ്ജം ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഭക്തി എന്ന് എഴുതിയിരിക്കുന്നത്
ദൈവഭക്തി.
കമ്മ്യൂണിസ്റ്റ് ഭക്തനും അയ്യപ്പൻ ഭക്തനും ഒക്കെ ഭക്തന്മാരാണ്. പക്ഷെ ഇവിടെ ആവശ്യം ദൈവഭക്തരാണ്.
അതുകൊണ്ട് ദൈവഭക്തി
നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിക്കൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു.
ഇനി ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താ, അതിന് എന്ത് നിർവചനം കൊടുക്കാൻ കഴിയും?
ഒരു 10-40 വർഷത്തിന് മുമ്പായിരുന്നു നമ്മുടെ നാട്ടില് വെള്ളമുണ്ടും വെള്ളച്ചട്ടയും വെള്ളം നേരിയത് ഉപയോഗിക്കുന്നവരെയൊക്കെ മിക്കവാറും ഭക്തരെന്ന് കണക്കാക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു.
ഞാൻ അതിനെ വിമർശിക്കുന്നില്ല, പക്ഷേങ്കിൽ അതായിരുന്നത് കൊണ്ട് ഭക്തി ഉണ്ടായിരിക്കണമെന്ന് ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം?
എന്റെ മറുപടി, ദൈവത്തോടുള്ള നിങ്ങളുടെ ഇടപാട് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ദൈവഭക്തരാണ്.
ദൈവത്തോടുള്ള ഇടപാട് ക്ലിയർ ആകാതിരിക്കുമ്പോൾ തന്നെ സഭാഭക്തന്മാരായും കമ്മിറ്റി ഭക്തന്മാരായും ഒക്കെ ഇരിക്കാനായിട്ട് ഈ ആളുകൾക്ക് കഴിയും.
മനസ്സിലെ, സഭയിൽ നിന്ന് പോകാൻ സഭാഭക്തി കൊണ്ട് മതിയാണ്.
കമ്മിറ്റിക്കാരെയും പ്രീതിപ്പെടുത്താൻ നിന്നു പോകാം, ഉപദേശിമാരെയും ഒക്കെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്താൻ നിന്നു പോകാം. എന്നാൽ ദൈവഭക്തി ഉണ്ടോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ദൈവഭക്തി ഇല്ലാതെ ആത്മീയ കോണത്തിൽ നിന്ന് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ച ഒരാൾ ഞാൻ എപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കുന്നത്, എന്റെ കൂടെ പഠിക്കുന്ന കാലത്ത് ഞാൻ അവരിലൊക്കെ പ്രായം കുറഞ്ഞിട്ടാണ്, കല്യാണം കഴിച്ചവരും മക്കളുള്ളവരും ഒക്കെ എന്നോട് പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം രണ്ടാലോക മഹായുദ്ധകാലത്ത് വൈഡ് സ്കൂളിൽ നിന്നുപോയി, അത് കഴിഞ്ഞ് 47 വൈഡ് സ്കൂൾ തുടങ്ങിയപ്പോഴാണ് പഠിക്കാൻ പോയത്. അതുകൊണ്ട് അതിനു മുമ്പ് 38 മറ്റും അല്ല 38 പഠിച്ചിരുന്ന ആളുകൾ പിന്നെ പഠിക്കാൻ വരുന്ന 47 ഇടക്കാലത്ത് വൈഡ് സ്കൂളിലായി. അതുകൊണ്ട് അവരെല്ലാം പ്രായമായവരും ഞങ്ങൾ ഒന്ന് രണ്ട് പേര് മാത്രം ചെറുപ്പക്കാരുമായിരുന്നു. അതുകൊണ്ട് എന്റെ അടുത്ത് ഇരുന്ന് പഠിക്കുന്ന മഹാ മിടുക്കനെ ഈ പ്രായമുള്ളവർ പറയും, ഇവൻ സമർത്ഥനാ പക്ഷേ ദൈവഭക്തനല്ലെന്ന് പറയുമായിരുന്നു. സായിപ്പും പ്രിൻസിപ്പാളും ഒക്കെ നോക്കിയിട്ട് ഇവൻ ഭക്തനല്ലെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാ ഭക്തന്മാരായ പ്രായമുള്ള ചില ദൈവദാസന്മാർ പറഞ്ഞു, ഇവൻ സമർത്ഥനാണ് പക്ഷേ ദൈവഭക്തനല്ലെന്ന്. പഠിച്ചു ഡിപ്ലോമ വാങ്ങിച്ചു. ഞാൻ വൈഡ് സ്കൂളിൽ പഠിപ്പിക്കാനും 51 പോയി. അയാള് സഭ പണിയുവാൻ മറ്റൊരു ഫീൽഡിലേക്ക് പോയി. അതിനു അയാൾ മിടുക്കനായിരുന്നു. നെടുമങ്ങാടിനടുത്ത് ഇയാളുടെ വേലയിൽ 1200 മെമ്പേഴ്സിനെ കിട്ടി. സഭാഹോളൊക്കെ സഭാതലവന്മാരൊക്കെ നോക്കുമ്പോൾ ഇയാൾ മഹാമിടുക്കനാണ്. ദൈവഭക്തിയില്ലായിരുന്നു. 13-ാമത്തെ വർഷം ഒരു ചെറിയ ചെറുക്കൻ ഇവൻ ദൈവഭക്തിനെ പിടിച്ചു. 10-13 വർഷമൊക്കെ ദൈവഭക്തി ഇല്ലാതെ ആദ്യം കുളത്തിൽ നിന്നിട്ട് പോകുന്നു. പിടിക്കപ്പെട്ട ഉടനെ അയാളൊരു കാര്യം ചെയ്തു, അടുത്ത ആഴ്ച കത്തോലിക്ക സഭയെ പോയി. അതുകൊണ്ട് മുടക്കാനൊന്നും സാധിച്ചില്ല. കത്തോലിക്ക ഏരിയയുടെ മുസ്കാരം എന്ന ഉപദേശിയായിരുന്നു. മനസാക്ഷി അനുവദിക്കാൻ കൊണ്ട് CSI പോയി. 3-4 വർഷത്തിന് മുമ്പ് ഞാൻ നെടുമങ്ങാടിനടുത്ത് ബസ്സയിൽ പോകുമ്പോ ഇളനാതിരിപ്പുണ്ട്. എന്നോട് ചോദിച്ചു, കരിയാത്തിനോടെ പോയിച്ചു വരുന്നു. ഞാന് ഇന്നടുത്ത് പ്രസംഗിക്കാൻ പോയിച്ചു വരാമെന്ന് പറഞ്ഞു. അതിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെ പോയിട്ട് വരുന്നു? കണ്ണം മൂലയുള്ള CSIക്കാരുടെ സെമിനാരിയിൽ ഇപ്പൊ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പട്ടക്കാരനാക്കാമെന്ന് പറഞ്ഞു. 1950 ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ സ്കൂൾ പഠിച്ച് വെളിയിൽ വന്നവരാം. അതുകൊണ്ട് ദൈവഭക്തി ഇല്ലാത്തവർക്ക് മാറി മാറി നിൽക്കാൻ ധാരാളം ക്രിസ്തീയ സമൂഹങ്ങൾ ഇന്നുണ്ട്. ദൈവഭക്തി ഉണ്ടെങ്കിൽ എന്ത് പ്രയോജനമെന്ന് 25-ാം സങ്കീർത്തനം 12-ാം വാക്യം 14-ാം വാക്യം വേഗം വായിച്ചേക്കാം. സങ്കീർത്തനം 25:12. യഹോവാ ഭക്തനായ പുരുഷൻ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവൻ ഞാൻ കാണിച്ചു കൊടുക്കും. അതാണ് ദൈവഭക്തിയുടെ പ്രയോജനം. നിങ്ങൾ യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ ഇന്ന് ഞാൻ എങ്ങോട്ട് പോകണം, ഏത് വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു സ്ഥാനത്തെത്തുമ്പോൾ ദൈവം ഒരു വഴി നിനക്ക് വേണ്ടി കാണിച്ചു തരും. അതിനെ പോകാൻ സാധിക്കും. അതാ ദൈവഭക്തിയുടെ പ്രയോജനം. ഓ വേറെ നിലയിൽ പറഞ്ഞാൽ സകല മുഖത്തിലും അടഞ്ഞുപോയി എന്ന് തോന്നിയാലും നിങ്ങൾ ദൈവഭക്തരാകുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ ആ അവസരം അവൻ തുറക്കും. ഇതിലെ പോ മകനെ മകളെ എന്ന് പറയും. ആകയാൽ ദൈവഭക്തി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതിക്കൊള്ളുക. അതിലെ 14-ാം വാക്യം എന്താ? 14-ാം
വാക്യം
നിയമം അറിയിക്കുന്ന ഭാഗത്ത് ഈ സീക്രട്ട് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ രഹസ്യം ഈ നാട്ടിച്ചെറി ആളുകളോട് പറയണം. ആരോട് പറയും? ദൈവത്തിന്റെ ഭക്തനാരുണ്ടോ അവനോട് ദൈവം വിളിച്ച് ദൈവം ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ പറയാതെ ചെയ്യത്തില്ല. ആകയാൽ ദൈവഭക്തി ജീവിതത്തിലെ ഏറ്റവും മെന്നയായി തീർന്നുമെങ്കിൽ ദൈവത്തിന്റെ ഭക്തനായ അബ്രഹാമിനെ വിളിച്ചത് പറയാതെ ഇടുന്ന എങ്ങനെയാണെന്ന് ദൈവത്തിന് ചിന്തയുണ്ടായി. ദൈവം നിന്നു. അതെ, ഇവിടെ വലിയ ന്യായവിധി അയക്കാൻ പോകുന്നെങ്കിൽ ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ മൈതന്നെ വിളിച്ച് ദൈവം അതിന് മുൻപേ പറയും, ഞാൻ ഇത് ചെയ്യാൻ പോകുകയാണ്, മാറിപ്പോകാൻ. ആകയാൽ ദൈവഭക്തി ജീവിതത്തിൽ കുത്തിവിടുക. പിന്നെ കൂട്ടേണ്ട കാര്യങ്ങൾ വേഗം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ദൈവഭക്തിന്റെ കൂടെ പിന്നെന്താ ഉടനെ സഹോദര പ്രീതി. അതിന് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കണം. ഈ മലയാളത്തിൽ പ്രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കൈ നിർണ്ണയിച്ച് പോയാലും പ്രീതി ആകാം. കൈൻഡ് സഹോദരന്മാരോട് ദയുള്ള പെരുമാറ്റമാണ് ആവശ്യപ്പെടുന്നത്. അവരെ പറഞ്ഞിരിക്കും ദയ ആവശ്യം. ദൈവഭക്തിയുടെ കൂടെ പിന്നെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ദയ. കാരണം മനസ്സ് ദൈവമക്കളുടെ ജീവിതത്തിൽ കൂട്ടുവാൻ ദൈവം നമ്മെ കുറിച്ച് പ്രതീക്ഷിക്കും. നിങ്ങൾ പഴയ വായിക്കുന്ന ഒരു വാക്യുണ്ട്, ആട്ടിൻകുട്ടിയുടെ മാംസം തള്ളയുടെ പാലിൽ പാചകം ചെയ്യരുത്. അതൊരു കടുകയായിട്ടാണ് ദൈവം കാണുന്നത്. ആ ആട് തന്നെ പ്രസവിച്ചതായിരിക്കുന്ന ഒരു ആടിനെ ഇങ്ങോട്ട് അറുത്തുകൊണ്ടുവന്ന് അതിനെ തോല കുരിച്ച് കണ്ടിച്ച ദേശം ആ തള്ളയാടിന്റെ പാലിങ്ങോട് കടന്നുകൊണ്ട് വന്ന് അതിനകത്ത് പാചകം ചെയ്യരുത്. ഇത് ദൈവമാരെ അറിയിച്ചൊരു കാര്യമാണ്. കാരണം അത് കരുണയില്ലാത്തൊരു പ്രവൃത്തിയാണ്. ആകയാൽ ദൈവമക്കളുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവരോടുള്ള സമീപനത്തിൽ ദയുണ്ടായിരിക്കും. ഇനി അതിന്റെ കൂടെ കൂട്ടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്നേഹം. ഇതിനെന്ത് വാക്യം വരുന്നത് എന്നാൽ നിങ്ങൾ ആരും അത്ര എളുപ്പം ഓർക്കാത്തതിനുണ്ട് വാക്യം. നോക്കുവായി ഒന്ന് മാത്രം സ്നേഹാലയ റോമർ 13:10 സദൃശ്യം 10:12 ഇരിപ്പീൻ. അത് പക്ഷെ വായനക്കാർക്ക് എളുപ്പം മനസ്സിലാകുന്നില്ല. ഞാൻ പാപം ചെയ്ത് ചെറുത് പാപം മറയ്ക്കുന്നല്ല എന്റെ അർത്ഥം. ഇനിയോ
മറ്റുള്ളവന്റെ പാപം. നാടകം പറയുന്നത് യവന്റെ ജീവിതത്തിൽ സ്നേഹമില്ലെന്നുള്ള തെളിവാണ്. മാത്രം
വേറൊരു സഹോദരൻ ഏതെങ്കിലും നിലയിൽ ഒരു ന്യൂനതയിലാകപ്പെട്ടാൽ
അതെന്ന് പറഞ്ഞ് പറയുന്നത് സ്നേഹത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണെന്ന് പറഞ്ഞില്ല. അതിൽ നിന്ന് പെന്തക്കോസ്റ്റുകാരോടൊപ്പം സി പി എംകാർ മാത്രമേ ഇതിൽ ജയിച്ചിട്ടുള്ളൂ. അവരുടെ ഒരു സഹോദരന്റെ കുറ്റവുമായിട്ട് അവിടുത്തെ ആ മൂപ്പനെ നിങ്ങളൊന്ന് സമീപിച്ച് നോക്കണം.
ആ മൂപ്പനെ ഉടനെ പറയും, എന്റെ സഹോദരനെ എനിക്കറിയാവുന്ന നീ നിന്റെ ജോലി നോക്കിപ്പോ.
മറ്റു പെന്തക്കോസ്റ്റുകാരാണെങ്കിലോ വല്ലവനും പറഞ്ഞ് കേട്ടാ മതി, നമുക്കെന്നാ യവനെ ഒന്ന് മര്യാദ പഠിച്ചത്.
സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു.
മറ്റാരുടെയും പാപം പരസ്യപ്പെടുത്താൻ ദൈവമക്കളെ തീരുമാനിക്കുന്നു.
ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അക്കലവും തെരുവിൽ അത് ഘോഷിക്കരുത്. ഫെലിസ്തീൻ സന്തോഷിപ്പാനിടയായി തീരും, അഗ്രയർമികളും സന്തോഷിപ്പാനിടയായി തീരും.
സംഭവം നടന്നത് ശരിയാണ്, ശൗലും പുത്രന്മാരും ഗിൽഗോപർവ്വത്തിൽ പട്ടു.
ഇത് അക്കലവും തെരുവിലും
മറ്റും നടന്ന് പറയാൻ നമ്മെ ദൈവം അനുവദിച്ചിട്ടില്ല. ആളിന്റെ തെറ്റ് പറഞ്ഞേ തീരുമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ആരുമില്ലാത്ത തനിച്ചയാൾ വീട്ടിൽ ചെന്ന് അയാളിന്റെ പാപം അയാളെ ബോധ്യപ്പെടുത്തണം. അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നു വരണം, അല്ലെങ്കിൽ ന്യായവിധി നിങ്ങൾ കണക്ക്
സദൃശ്യവാക്യം 10:12
ഏതാ വായിക്കുന്നത്? 13:10. ഇതാണ് സ്നേഹത്തിന്റെ ലക്ഷണം. സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുവിശ്വാസി, എന്റെ കൂട്ടു സഹോദരൻ, ഞാൻ ഒരു ദോഷം ചെയ്യുവാൻ തയ്യാറാകട്ടെ. സ്നേഹത്തിന്റെ ലക്ഷണം. ഈ വചനത്തിന്റെ കൈവടിച്ചു നോക്കുമ്പോൾ മാൽമീയന്മാരെന്ന് പറയുന്നു മറ്റുള്ളവർക്ക് എന്ത് കെണി എത്തിക്കാൻ മടിക്കാത്തവർ. ദൈവസ്നേഹമില്ലെന്നുള്ളതിന് തെളിവാണ്.
സദൃശവാക്യത്തിൽ പറയുന്ന നമുക്ക് അറിയാവുന്ന വാക്യമാണ്, ഒരുത്തനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ പക വെച്ചോണ്ടിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വഴക്ക് കിട്ടും. നിങ്ങൾ എത്ര സമർത്ഥന്മാരായിക്കോ, ഒരു സഹോദരനെ കുറിച്ച് നിങ്ങൾക്കൊരു പക മനസ്സിൽ കയറി ഇതും വെച്ചോണ്ടാകുമ്പോട്ട് പോകുന്നെങ്കിൽ ഞാൻ പറയുന്നില്ലേ, ശലോമോൻ പറയുന്നേ അത് വഴക്കിരിച്ചിട്ട് ആത്മീയോളത്തിൽ നിന്ന് കഴിയാത്ത എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ദോഷമില്ല അത് പകയായി വെച്ചു. അവസരം കിട്ടുമ്പോൾ അവനോട് ചോദിക്കുന്ന പ്രകൃതിയിലേക്ക് ആത്മീയോളം മാറിയിരിക്കും. എന്നാൽ അതല്ല അധികം നമ്മെ കുറിച്ച് ആരെങ്കിലും അവൻ എന്നോട് കാണിച്ചില്ല ഘടകങ്ങളെ ഞാൻ മൂടിക്കളയും. അവൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി വർദ്ധിക്കുമെങ്കിൽ
നിങ്ങൾ ഫലമുള്ള നിങ്ങൾ പ്രാർത്ഥിച്ച രോഗി, നിങ്ങൾ പോയി ഒരു പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തിയാൽ ആത്മാക്കൾ രക്ഷിക്കും, നിങ്ങൾ പ്രസംഗിച്ചാൽ ജനം കേൾക്കുവാൻ താല്പര്യമായി തീരും. അതുകൊണ്ട് ഫലം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഉണ്ടാകണമില്ലെങ്കിൽ
സഭയെ തേജസ്സോടെ മുൻനിർത്തുന്ന ഭാഗത്തൊരു വാക്യമുണ്ട്,
എന്തെല്ലാം ഇല്ലാത്തവരായി നിർത്താമെന്ന് അറിയാമോ? പറഞ്ഞാൽ ചൂളക്കം. അവിടെയാണ് ഒരു കാര്യം ചോദിക്കാം.
80 വയസ്സാകുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും നോക്കണം.
ഇവിടെ ചുളി കിടക്കാൻ തൂരികാണ്. എന്റെ കാര്യം അറിയാം, ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മാംസം ഇല്ലാതായതാണ് തൂങ്ങേണ്ട.
ഉണ്ടായിരിക്കേണ്ട ഇല്ലാതെ വരുന്നതാണ് ഈ ചുളുക്കത്തിന്റെ കാരണം.
ആകയാൽ അവ കൂടാതെയാണ് തേജസ്സോടെ നമ്മൾ നിർത്താൻ വിചാരിക്കുന്നത്. അതുണ്ടായിരിക്കണം എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
യേശു എന്ന ഭോഗത്തിൽ നിന്ന് ആര് പറഞ്ഞാലും പേടിക്കേണ്ട, അവന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളം നമുക്ക് പ്രാർത്ഥിക്കാം.
ഓ ഹല്ലേലൂയ. വല്ലവനും പറയുന്നത് കേട്ടല്ലോ, നടക്കേണ്ടത് ദൈവത്തിന്റെ വചനം പറയുന്നത് കേട്ടാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ആകയാൽ ഈ പറയപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിവെക്കുമെങ്കിൽ വലിയ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ അതെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും. ഈ ആലോചന പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ. ദൈവം നിങ്ങളെ ഇവരെയും അനുഗ്രഹിക്കുമാറായിട്ടുണ്ടാകും. നമ്മുടെ പോരായ്മകളെ കണ്ടുപിടിച്ച് ഈ വൈകുന്നേടയായി കൊള്ളാമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉണ്ടായിരിക്കേണ്ടതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നതൊക്കെ വണ്ണം നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് പകരം വേണ്ടാത്തത് പലതുമല്ലേ നമ്മുടെ ജീവിതത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്? അവയെ കണ്ട് നമുക്ക് വൈകുന്നേരം ഉണരാം ഒരു പുതിയ തീരുമാനത്തിലേക്ക്.